SBS റേഡിയോ.
ഓഗസ്റ്റ് 1 മുതൽ 7 വരെ ലോക ബ്രസ്റ്റ് ഫീഡിംഗ് വാരമായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിക്കാൻ ഡോക്ടർ പ്രിംന കെന്നത് ചേരുന്നു. നമസ്കാരം ഡോക്ടർ പ്രിംന കെന്നത്, സ്വാഗതം SBS മലയാളത്തിലേക്ക്. ഡോക്ടർ പ്രിംന, എല്ലാ വർഷവും ഓഗസ്റ്റ് ആദ്യ വാരം ലോക ബ്രസ്റ്റ് ഫീഡിംഗ് വാരമായി ആചരിക്കാറുണ്ടല്ലോ, അപ്പൊ ഈ ഒരാഴ്ചയുടെ പ്രത്യേകത എന്താണ്?
ലോകമെമ്പാടുമുള്ള ഒരു 120 രാജ്യങ്ങൾ വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക് ആഘോഷിക്കുന്നുണ്ട്. അതായത് ഓഗസ്റ്റ് 1 മുതൽ 7 വരെയുള്ള ഫസ്റ്റ് വീക്ക് ലോക മുലയൂട്ടൽ വാരമായിട്ട് ആഘോഷിക്കുന്നു. കാരണം അത് WHO, യുണിസെഫും തുടങ്ങി അതുപോലെയുള്ള സംഘടനകൾ ലോകത്തെല്ലാവർക്കുമുള്ള മാതാപിതാക്കൾക്കും ജനങ്ങൾക്കും ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ഇമ്പോർട്ടൻസും അതുകൊണ്ടുള്ള ഗുണങ്ങളെയും പറ്റിയുള്ള അവയർനെസ് ആളുകളിൽ ഉണ്ടാക്കാനും അത് പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക് ആഘോഷിക്കുന്നത്.
ഡോക്ടർ, മുലപ്പാൽ കൊടുക്കുന്നതിന്റെ ഗുണങ്ങളെക്കുറിച്ച് ജനങ്ങളെ ഇത്രയേറെ അവബോധരാക്കുന്നുണ്ടല്ലോ, അപ്പൊ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കുന്നതിന്റെ പ്രാധാന്യം എന്താണെന്ന കാര്യം ആദ്യം ഒന്ന് വിശദീകരിക്കാമോ?
അതായത് നമുക്കൊരു കുട്ടീനെ നമ്മൾ ജനിപ്പിച്ചു കഴിയുന്നത് കുട്ടിക്ക് നമുക്ക് ഫൈനാൻഷ്യലിയോ എന്ത് വേണമെങ്കിലും കൊടുക്കുന്നതിനെക്കാട്ടിയും നമുക്ക് ജീവിതത്തിലെ ഏറ്റവും നാച്ചുറൽ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്നത്. അത് കാരണം കുട്ടിക്കും അമ്മയ്ക്കും ഗുണങ്ങളുണ്ട്. കുട്ടിയുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും കുട്ടിയുടെ ഡെവലപ്മെന്റിനും കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി രോഗപ്രതിരോധ ശക്തിക്കും കുട്ടികളുടെ വളർച്ചയ്ക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബ്രസ്റ്റ് ഫീഡിംഗ്, അതും നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ. അതുകൂടാതെ അമ്മമാർക്കും അമ്മമാർക്കുള്ള അസുഖങ്ങളും ലോങ് ടേം ഹെൽത്ത് ബെനിഫിറ്റ്സും കുട്ടികളായിട്ടുള്ള അറ്റാച്ച്മെന്റും ഇമോഷണൽ ബെനിഫിറ്റ്സിനും ഇത് നല്ലതാണ്. ഇതെല്ലാം ഇത്രയ്ക്കും നാച്ചുറലിയും ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം നമ്മളത് ഉപയോഗിക്കാതെ പോരല്ലോ. അത് കാരണമാണ് എല്ലാ സംഘടനകളും അതിന് പ്രൊമോട്ട് ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ ഡോക്ടർ, അമ്മയുടെ ബ്രസ്റ്റിൽ നിന്ന് വരുന്ന ആദ്യ ദ്രാവകം തന്നെ നിർബന്ധമായും കുഞ്ഞിന് കൊടുക്കണമെന്നാണല്ലോ പറയാറ്, ഇതിന്റെ ഒരു കാരണം എന്താണ്?
അതിനെ ആദ്യം വരുന്ന മഞ്ഞ നിറത്തിലുള്ള കൊഴുത്ത ദ്രാവകത്തിന് കൊളസ്ട്രോൾ എന്നാണ് പറയുന്നത്. അതാണ് ബ്രസ്റ്റ് മിൽക്കിന് മുന്നോടിയായിട്ട് വരുന്നത്. അത് ദറ്റ് ലൈക്ക് ഡെൻസ്ലി പാക്ക് വിത്ത് ന്യൂട്രിയൻസ് ആൻഡ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആൻഡ് പ്രോട്ടീൻ ആണ്. ആ കുട്ടിക്ക് ജനിച്ച വഴിക്ക് കുട്ടിക്ക് രോഗപ്രതിരോധ ശക്തി കൊടുക്കാനുള്ള ന്യൂട്രിയൻസും കുട്ടിക്ക് വളരെ കുറച്ച് ന്യൂട്രീഷണൽ നീഡ്സേ ഉള്ളൂ. പക്ഷെ അത് ജാം പാക്ക് വിത്ത് ന്യൂട്രിയൻസ്. അപ്പം അതിൽ ആ പ്രോട്ടീനും കുട്ടിയുടെ ബുദ്ധിയുടെ വളർച്ചയ്ക്കും അതിനുവേണ്ട കലോറി നീഡ്സിനും പിന്നെ പെട്ടെന്നുള്ള അസുഖങ്ങൾ വരാതിരിക്കാനുള്ള ആ ഒരു ഇമ്മ്യൂണിറ്റിയും കൂടെ കൂടിയിട്ടുള്ള അത്രയ്ക്കും പ്രഷ്യസ് ആയിട്ട് യെല്ലോ ഗോൾഡ് ഇങ്ങനെയാണ് കൊളസ്ട്രോൾ. അത് നമുക്ക് ഒരിക്കലും വേറെ എന്ത് തരത്തിൽ നമ്മൾ എന്ത് ന്യൂട്രിയൻസ് ഉണ്ടാക്കിയാലും അത് നമുക്ക് റിപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മളത് വേസ്റ്റ് ചെയ്യാതെ വെരി ഇമ്പോർട്ടൻ്റ് കുട്ടിക്ക് കിട്ടണമെന്നുള്ളത്.
ഓക്കെ, തീർച്ചയായിട്ടും. അതുപോലെ ഡോക്ടർ, ഒരു കുട്ടി ജനിക്കുമ്പോൾ മുതൽ നോക്കിയാൽ എത്ര നാൾ വരെ മുലപ്പാൽ കൊടുക്കുന്നതാണ് അമ്മയ്ക്കും കുഞ്ഞിനും ഏറ്റവും നല്ലതെന്ന് പറയാൻ കഴിയുക?
പ്രത്യേക കണക്കെന്ന് പറഞ്ഞാൽ പണ്ട് ഇപ്പൊ സയന്റിസ്റ്റുകൾ ഈ ആന്ത്രോപോളജിക്കൽ റിസർച്ച് എന്ന് പറയും, അങ്ങനെ ചെയ്ത് നോക്കിയപ്പോഴേ കണ്ടത് പല രാജ്യങ്ങളും പല സമയങ്ങളിലായിട്ട് കുട്ടികൾക്ക് പണ്ടൊക്കെ 7 വയസ്സ് വരെ 7.5 വയസ്സ് വരെ ഒക്കെ ബ്രസ്റ്റ് മിൽക്ക് കുടിപ്പിക്കാറുണ്ടാണ് പല സൊസൈറ്റിയിലും പല കാലഘട്ടങ്ങളിലുമായിട്ട്. നമ്മൾ WHO പറഞ്ഞ അറ്റ്ലീസ്റ്റ് ഏറ്റവും ക്രൂഷ്യൽ നിങ്ങൾ ഫസ്റ്റ് 6 മന്ത്സ് എങ്കിലും എക്സ്ക്ലൂസീവ് മുലപ്പാൽ മാത്രം കൊടുക്കാൻ 6 മാസമെങ്കിലും ശ്രമിക്കുക. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ 12 മാസം, അതായത് 1 വയസ്സാവുന്നവരെ കൊടുക്കുക. ഇനിയും തുടർന്ന് കൊടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ 2.5 വയസ്സ് വരെ എനിക്കും കൊടുക്കുക. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ഇന്നത്തെ കാലത്ത് സ്കൂളിൽ പോവുക, അങ്ങനത്തെ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ആൻഡ് സോഷ്യലി മേ നോട്ട് ബി അക്സെപ്റ്റബിൾ. സോ ക്രൂഷ്യൽ ഇസ് ഫസ്റ്റ് 6 മന്ത്സ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ്. അതിന് അതും കഴിഞ്ഞു പറ്റിയെങ്കിൽ 1 വയസ്സ് 2.5 വയസ്സ് വരെ കൊടുക്കുക.
2.5 വയസ്സ് വരെ മുലപ്പാൽ കൊടുക്കാമെന്നാണ് അഡ്വൈസബിൾ അല്ലേ?
കൊടുക്കാം, നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട്. അപ്പൊ അത് പല സൊസൈറ്റികളിലും പല കാരണങ്ങളും കൊണ്ടും പലർക്കും പറ്റിയെന്ന് വരില്ല. അത് കാരണമാണ് ആദ്യത്തെ 6 മാസം നിങ്ങൾ വേറൊരു ഓരോ എക്സ്ട്രാ തിന്നിൽക്ക് കൊടുക്കാതെയോ 6 മാസമെങ്കിലും ക്രൂഷ്യലി ഇമ്പോർട്ടൻറ്റ് ഇത് മാത്രം കൊടുക്കും, മുലപ്പാൽ മാത്രം. അതിനൊരു കണക്കില്ല, അത് ഡിപ്പെൻസ് ഓൺ കുട്ടിയുടെ ആവശ്യവും അമ്മയ്ക്ക് എത്ര കൊടുക്കാൻ നമ്മുടെ സോഷ്യൽ ഫിസിക്കൽ സിറ്റുവേഷൻ വഴി കഴിയുന്ന വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ബ്രസ്റ്റ് മിൽക്ക് കൊടുത്തോണ്ടേയിരിക്കാം 1 മാസമോ 2.5 വയസ്സ് വരെയോ. പക്ഷെ അതിൻ്റെ കൂടെ അത് മാത്രമാണെങ്കിൽ കുട്ടിക്ക് വേറെ ന്യൂട്രീഷൻ ഡെഫിസിറ്റ്സ് വരും. അപ്പം മെയിൻ ഫുഡിൻ്റെ ഒപ്പം ഇത് കൊടുത്തോണ്ടേയിരിക്കാം നമുക്ക് കഴിയുന്ന പോലെ.
ഓക്കെ, തീർച്ചയായിട്ടും. പക്ഷെ ഡോക്ടർ, പ്രസവശേഷം ഉടൻ തന്നെ അമ്മമാർക്ക് പാല് വരാറില്ലല്ലോ. മാത്രമല്ല ചിലർക്ക് കുഞ്ഞിന് ആവശ്യമായ പാൽ ഉണ്ടാവാറുമില്ല. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടുതൽ പാൽ ഉണ്ടാവാനായി എന്താണ് ചെയ്യേണ്ടത്?
നമുക്ക് പൊതുവേ ഉള്ള തെറ്റിദ്ധാരണയാണ്, അയ്യോ എനിക്ക് പാലില്ല, മറ്റേ അമ്മയ്ക്കോ മുത്തശ്ശിക്കോ അല്ലെങ്കിൽ സുഹൃത്തിനോ ഒരുപാടുണ്ടായിരുന്നു, എനിക്ക് മാത്രം എന്താ അതുപോലെ ഇല്ല. പക്ഷെ എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഓരോ ഇൻഡിവിജ്വലും ഓരോ അമ്മയും കുട്ടിയും ഇറ്റ്സ് ഡിഫറെന്റ്. അവർക്കുള്ള മിൽക്ക് സപ്ലൈ അല്ലെങ്കിൽ മിൽക്ക് നീഡ് ഇസ് ഡിഫറെന്റ്. ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് ദിവസം ഈ കൊളസ്ട്രോൾ അല്ലെങ്കിൽ തിക്ക് നിറത്തിലുള്ള മഞ്ഞ പാല് മാത്രമാണ് വരിക. അത് കാണുമ്പോഴേക്കും നമ്മളെല്ലാവരും പൊതുവെ ടെൻഷൻ എടുക്കുക, അയ്യോ എനിക്ക് പാലില്ല. പക്ഷെ ദാറ്റ് ഈസ് ക്വയറ്റ് നോർമൽ, അത് ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. അത് ശരിക്കും ഇറ്റ്സ് ക്വയറ്റ് നാച്ചുറൽ. കുട്ടിയുടെ ന്യൂട്രീഷൻ നീഡ്സ് അത്രയേ ഉള്ളൂ, കുട്ടിക്ക് ആ കൊളസ്ട്രോൾ കൊണ്ട് നീഡിയാവുന്ന ആ കലോറി നീഡ്സേ ഉള്ളൂ. അത് കഴിഞ്ഞ് ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടെ വലുതാവുകയും കൂടുതൽ പാല് വരാൻ തുടങ്ങുകയും ചെയ്യും. പിന്നെ എന്നാലും കുറച്ച് നാൾ കഴിയുമ്പോൾ ദ ബോഡി വിൽ പ്രൊഡ്യൂസ് ഇനഫ് മിൽക്ക് ഫോർ ദ ബേബി, ബേബി വിൽ കിട്ടേണ്ട മിൽക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പം ബ്രസ്റ്റ് ബോണ്ടി ലൈക്ക് എപ്പോഴും ബിഗ് ആൻഡ് എൻഗോർജ്ഡ് ആവണമെന്നില്ല. നമ്മളത് തെറ്റിദ്ധരിക്കുക, അയ്യോ എനിക്ക് പാലില്ല എന്ന്. പക്ഷെ അത് ബോഡി ഈസ് അഡ്ജസ്റ്റിംഗ് ടു ദ ബേബീസ് നീഡ്, അല്ലെങ്കിൽ ബേബി ആവശ്യത്തിന് കുടിക്കുന്നുണ്ട്. ആസ് ലോങ് ആസ് ദ ബേബി ഈസ് ഗെയിനിങ് വെയ്റ്റ്, ഒരു നമ്മുടെ കണക്ക് പ്രകാരം ഒരു 150 grams ആഴ്ചയിൽ കുട്ടി കൂടുന്നുണ്ട്. കുട്ടി ഈസ് ഹാവിങ് ഇനഫ്, ഒരു 6 wet nappy ദിവസം ഉണ്ട്, ഒന്നോ രണ്ടോ പ്രാവശ്യം അപ്പി പോകുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ദാറ്റ് ഈസ് ഇനഫ് ഫീഡിങ്. നമ്മളത് പേടിക്കുന്നതാണ് മിക്ക സന്ദർഭങ്ങളിൽ, എനിക്ക് പാലില്ലാന്ന്. അമ്മമാര് മേക്ക് ഷുവർ ദാറ്റ് ധാരാളം വെള്ളം കുടിക്കുക, നല്ല പ്രോട്ടീനുള്ള ഭക്ഷണം കഴിക്കുക, അത്ര ചെയ്താൽ മതി, വുഡ് ബി ഇനഫ് മിൽക്ക്. കുറെയൊക്കെ നമ്മുടെ ഒരു പേടിയും തെറ്റിദ്ധാരണയാണ്. നമ്മുടെ നാട്ടിൽ പ്രസവ ശുശ്രൂഷ എന്ന് പറഞ്ഞിട്ട് പലതരത്തിലുള്ള ഫുഡൊക്കെ കൊടുക്കും. പക്ഷെ അത് അതിന്റെ നിർബന്ധമോ അല്ലെങ്കിൽ ആ സയന്റിഫിക് ബേസിസോ ഇല്ല. ആസ് ലോങ് ആസ് അമ്മ പ്രോട്ടീനുള്ള ഫുഡ് കഴിക്കുക, ഫാറ്റ് അല്ല പ്രോട്ടീനുള്ള ഫുഡ് കഴിക്കുക, പിന്നെ ധാരാളം വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇനഫ് മിൽക്ക്. കാരണം മിൽക്കിൽ കുറെ പ്രോട്ടീനാണ് ഉള്ളത്. അപ്പൊ നമ്മൾ പ്രോട്ടീനുള്ള ഫുഡ് കഴിക്കുമ്പോഴും ബോഡി വിൽ ടേക്ക് ഇറ്റ്, യൂസ് ഇറ്റ്, ഇനഫ് മിൽക്ക് ഉണ്ടാക്കും, അത്ര മതി. അല്ലാതെ പ്രത്യേകിച്ച് ഇന്ന ഫുഡ് കഴിച്ചതുകൊണ്ട് കൂടുതൽ മിൽക്ക് വരണമെന്നില്ല. പിന്നെ നമുക്ക് അങ്ങനെ തീരെ കുട്ടി വെയിറ്റ് ഗെയിൻ ഇല്ല, മിൽക്ക് പ്രൊഡക്ഷൻ കുറവാണെങ്കിൽ ഡോക്ടർമാരെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില പ്രത്യേക മെഡിസിൻസ് ഉണ്ട് മിൽക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ. പക്ഷെ മിക്ക സിറ്റുവേഷൻസിലും അത് ആവശ്യമില്ല. ഇവിടെ ഇപ്പം ഓസ്ട്രേലിയയിലാണെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് കൺസൾട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഡോക്ടറെ കാണാം, ചെക്ക് ചെയ്യുക. അപ്പം അത് കുറെ ഞാൻ പറഞ്ഞതിൽ കുറച്ചൊക്കെ തെറ്റിദ്ധാരണയും ചിലപ്പോൾ കുറച്ചൊക്കെ ചിലപ്പോൾ ഇനഫ് മിൽക്ക് ഇല്ലാതെ ആവാം. അപ്പം അത് പ്രോപ്പർലി അസസ് ചെയ്തിട്ട് നമുക്ക് ഡയറ്ററി ചേഞ്ചസ് അല്ലെങ്കിൽ അമ്മയ്ക്ക് മരുന്ന് കൊടുക്കാം, അല്ലെങ്കിൽ വേറെ കുട്ടിക്ക് ശരിക്കും ഇനഫ് കിട്ടുന്നില്ലേ എന്ന് അസസ് ചെയ്തിട്ട് അതിനെ തുടർന്ന് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ.
ഡോക്ടർ, മൂലപ്പാൽ കൊടുക്കുന്ന സമയത്ത് അമ്മമാർ കഴിക്കുന്ന ഭക്ഷണം മൂലം കുട്ടിക്ക് ഗ്യാസും അതുപോലെ നോവും ഒക്കെ ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് ശരിയാണോ? അമ്മമാരുടെ ആഹാരം കുഞ്ഞിനെ ബാധിക്കുമോ?
നമ്മൾ എന്ത് കഴിക്കുന്ന ഭക്ഷണവും അത് അതിന്റെ ഒരു എന്താ പറയുന്നത് അതിന്റെ ഒരു അംശം അല്ലെങ്കിൽ സ്വാദ് ആ മിൽക്കിൽ ഉണ്ടാവും, നമ്മുടെ ബോഡിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ലേ. ഇപ്പം അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നമ്മൾ കുട്ടികൾ ഏത് ഫുഡും ടേസ്റ്റ് ചെയ്യണമെങ്കിൽ അമ്മമാര് കഴിക്കണം. അപ്പൊ ദേ വിൽ ഗെറ്റ് സ്റ്റാർട്ട് ഗെറ്റിംഗ് ദാറ്റ് ഇനീഷ്യൽ ടേസ്റ്റ് ഇൻ ദാറ്റ് ബ്രസ്റ്റ് മിൽക്ക് ഓൺവേർഡ്സ്. അപ്പം ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മളിപ്പോ എരിവുള്ള ഒരു കറി കഴിച്ചാൽ അതേപോലെ എരിവിൽ കിട്ടണമെന്നില്ല. പക്ഷെ അതിന്റെ ഒരു ചെറിയൊരു അംശം അല്ലെങ്കിൽ ഒക്കെ ഒരു വെരി സ്മോൾ പെർസെൻറ്റേജ് ഓഫ് ആ ഒരു ടേസ്റ്റ് അതിലുണ്ടാവും. അപ്പൊ നമ്മൾ വേറൊരു തെറ്റിദ്ധാരണയാണ് നമ്മൾ അമ്മ പാല് കുടിക്കണം അമ്മയ്ക്ക് പാലുണ്ടാവുന്ന, അങ്ങനെയില്ല, അത് തെറ്റായൊരു ധാരണയാണ്. അതുപോലെ അമ്മ ചില ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ചിലപ്പോൾ കുട്ടിക്ക് ഗ്യാസ് ഉണ്ടാവാം, ദാറ്റ് ഈസ് അത് കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൈൻഡ് ഓഫ് ലൈക്ക് ട്രയൽ ആൻഡ് എറർ. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ ഒരുപാട് എന്തെങ്കിലും കഴിച്ചിട്ട് കുട്ടിക്ക് അപ്സെറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മേ ബി നെക്സ്റ്റ് ടൈം അവോയ്ഡ് ചെയ്യുക. ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദ പേഴ്സൺ, ഇൻഡിവിജ്വൽ ബേസിസിലാണ്. അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു എന്താ പറയണത്, ഇറ്റ് ഇൻഫ്ലുവൻസസ് ദ ബ്രസ്റ്റ് മിൽക്ക്. അപ്പൊ ആ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ടേസ്റ്റ് കുട്ടിക്ക് കിട്ടുന്നതാണ് പറയുന്നത് ബ്രസ്റ്റ് മിൽക്കിൽ കൂടെ. ദാറ്റ് ഈസ് സയന്റിഫിക്കലി പ്രൂവൺ. പക്ഷെ അതുകൊണ്ട് ഇന്നത് കഴിക്കരുതെന്ന് നിർബന്ധമില്ല, ഇൻഡിവിജ്വൽ. നമ്മൾ കഴിക്കുന്നതും കുട്ടിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ആൻഡ് ദാറ്റ് ഹെൽപ്സ്. ആ ബേബി വീൻ ചെയ്യുമ്പോൾ ദേ വിൽ അക്സെപ്റ്റ് ദാറ്റ് ഫുഡ് മോർ.
ഇനി നോക്കുകയാണെങ്കിൽ ഡോക്ടർ, മുലപ്പാൽ കുടിക്കുന്നത് കൊണ്ട് കുഞ്ഞിനുണ്ടാകാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ കുടിക്കാതിരിക്കുന്നത് കൊണ്ട് ഉണ്ടാകാവുന്ന ദോഷവശങ്ങളും കൂടി ഒന്ന് വിവരിക്കാമോ?
ആവശ്യത്തിന് മുലപ്പാൽ കിട്ടിയില്ലെങ്കിൽ ഇതാണ് കുട്ടിയുടെ വളർച്ച. ഇപ്പൊ നമ്മൾ ബ്രസ്റ്റ് ഫീഡിംഗ് മാത്രമേ ഉള്ളൂ, വേറെ ഭക്ഷണം കൊടുക്കുന്നില്ലെങ്കിൽ, ഇനഫ് ബ്രസ്റ്റ് ഫീഡിംഗ് കൊടുത്തിട്ടില്ലെങ്കിൽ കുട്ടിക്ക് വളർച്ച, വെയിറ്റ് ഗെയിൻ ഉണ്ടാവില്ല. അതൊരു കാര്യം. ബ്രസ്റ്റ് ഫീഡിംഗിലാണ് കുട്ടിക്ക് ഒന്ന് ഇമ്മ്യൂണിറ്റി, കുട്ടിയുടെ രോഗപ്രതിരോധ ശക്തി. കുട്ടി ജനിക്കുമ്പോൾ ഒന്നിനോട് ഇമ്മ്യൂണല്ല, ഈ അമ്മയുടെ പാലിൽ നിന്നാണ് കുട്ടിക്ക് ആ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാനുള്ള ഘടകങ്ങൾ കിട്ടുന്നത്. അപ്പൊ വയറിളക്കം, ചെസ്റ്റ് ഇൻഫെക്ഷൻ, അതിനൊക്കെയുള്ള സാധ്യത കുറയും. ബ്രസ്റ്റ് മിൽക്ക് കുടിക്കുന്ന കുട്ടികൾക്ക് ഈ ബോട്ടിൽ ഫെഡ് ആയിട്ടുള്ള കുട്ടികളെക്കാട്ടിയും ഇമ്മ്യൂണിറ്റി ഉണ്ടാവും പല അസുഖങ്ങൾക്കും. പിന്നെ അവർക്ക് ഇമ്മ്യൂണൈസേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണത് 2, 4, 6 മന്ത്സ് 8 മന്ത്സ് അങ്ങനെ ആയിട്ടല്ലേ. അപ്പൊ അതിനു മുമ്പ് തന്നെ ഈ അമ്മയുടെ പാല് കുടിക്കുന്ന കുട്ടികൾക്ക് അതിനുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ടാവും. ബ്രസ്റ്റ് മിൽക്ക് കുടിക്കുന്ന കുട്ടികൾക്ക് മോർ ചാൻസ്, സോറി, ബോട്ടിൽ ഫെഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് മോർ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഈ ഇയർ ഇൻഫെക്ഷൻസും മൂക്കൊലിപ്പും ജലദോഷവും അങ്ങനത്തെ ഒക്കെ വരാൻ ചാൻസ് കൂടില്ല. പക്ഷെ ബ്രസ്റ്റ് മിൽക്ക് ഉള്ള കുട്ടികൾക്ക് അത് കുറവാ. പിന്നെ ന്യൂട്രീഷണലി ഞാൻ പറഞ്ഞതുപോലെ കൊളസ്ട്രോൾ റിച്ച് ഇൻ പ്രോട്ടീൻ. അപ്പൊ അതില് കുട്ടിയുടെ ഈ ബ്രെയിൻ ഡെവലപ്മെന്റിനുള്ള ചില ന്യൂട്രിയൻസ് ഈ ബ്രസ്റ്റ് മിൽക്കിൽ എക്സ്ക്ലൂസീവ്ലി ഉണ്ട്. അത് നമ്മൾ എങ്ങനെ ബോട്ടിൽ മിൽക്ക് കൊടുത്താലും അത് കിട്ടില്ല. അപ്പൊ പിന്നെ അതുപോലെ അമ്മയായിട്ടുള്ള ഒരു ബോണ്ടിങ്, അമ്മയും കുട്ടിയുള്ള ഇമോഷണൽ കണക്ഷൻ, കുട്ടിയുടെ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റിന് അതിനൊക്കെ ബ്രസ്റ്റ് മിൽക്ക് ഈ ബ്രസ്റ്റ് ഫീഡിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ രോഗപ്രതിരോധ ശക്തി, വളർച്ച, കുട്ടിയുടെ ബുദ്ധി, പിന്നെ ഇമോഷണൽ ഇന്റലിജൻസ്, ഇമോഷണൽ ഡെവലപ്മെന്റ്, ഇതിനെല്ലാം ബ്രസ്റ്റ് ഫീഡിംഗ് ഹെൽപ്പ്. ഇവര് പറയുന്നത് നമ്മൾ സയന്റിഫിക്കലി നമ്മൾ പല സ്റ്റഡീസും നടത്തിയിട്ട് പറയുന്നത് ബ്രസ്റ്റ് ഫീഡ് ചെയ്തിട്ടുള്ള കുട്ടികളും ബോട്ടിൽ ഫീഡ് ചെയ്തിട്ടുള്ള കുട്ടികളെയും കമ്പയർ ചെയ്യുമ്പോൾ ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ഈ ഡയബറ്റീസും അങ്ങനെയുള്ള അസുഖങ്ങൾക്കുള്ള ചാൻസ് കുറവാണെന്നാണ് പറയുന്നത് ബ്രസ്റ്റ് ഫീഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് കമ്പയർ ടു. ഇപ്പൊ ബ്രസ്റ്റ് ഫീഡിംഗ് ബോട്ടിൽ ഫീഡ് ചെയ്തത് കൊണ്ട് അവർക്ക് ഡയബറ്റീസ് വേണമെന്നല്ല, പക്ഷെ ആ രണ്ട് ഗ്രൂപ്പിനെയും കമ്പയർ ചെയ്യുമ്പോൾ ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്തിട്ടുള്ള കുട്ടികൾക്കാണ് ഈ ഡയബറ്റീസ് വരാനുള്ള ചാൻസ് കുറവ്. അത് മാത്രമല്ല, പിന്നെ അവര് ഈ പലതും പഠിച്ചുള്ള ബുദ്ധിയും ഡെവലപ്മെന്റ്സും ഒക്കെ കൂടുതൽ ഐക്യൂ ഒക്കെ കൂടുതൽ ബ്രസ്റ്റ് ഫീഡിംഗ് കൊടുത്തിട്ടുള്ള കുട്ടികൾക്കാണ്. അതുകൊണ്ട് മറ്റേത് മോശമെന്നല്ല, അതുകൊണ്ട് അവർക്ക് ബുദ്ധി കുറയണം എന്നല്ല, പക്ഷെ ആ രണ്ട് ഗ്രൂപ്പിനെ എടുത്ത് നോക്കുമ്പോൾ ഈ ഗ്രൂപ്പിലുള്ളവരാണ്, ബ്രസ്റ്റ് ഫീഡിംഗ് നടത്തിയിട്ടുള്ള ഗ്രൂപ്പിലുള്ളവരാണ് കൂടുതൽ ബുദ്ധിയും ആരോഗ്യവും ഇമ്മ്യൂണിറ്റിയും ഡയബറ്റീസിന് ചാൻസ് കുറവുള്ളവർ.
ഓക്കെ, തീർച്ചയായിട്ടും കുഞ്ഞിന്റെ ആരോഗ്യം പോലെ തന്നെ അമ്മമാരുടെ ആരോഗ്യത്തിനും ഇത് ഗുണം ചെയ്യുമെന്ന് ഡോക്ടർ ആദ്യം തന്നെ പറഞ്ഞല്ലോ. അപ്പം എന്തൊക്കെയാണ് മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് അമ്മമാർക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്?
അമ്മമാർക്ക് ഇമ്മീഡിയറ്റ്ലി ആ പ്രസവത്തിന് ശേഷം ബ്രസ്റ്റ് ഫീഡിംഗ് കൊടുക്കുന്ന അമ്മമാർക്കാണ് പോസ്റ്റ്നേറ്റൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് അധികം ചാൻസസ് കുറവാണ്. കുട്ടിയായിട്ടുള്ള ഇമോഷണൽ ബോണ്ടിങ്ങിന് സമയമുണ്ട്, അത് കാരണം പോസ്റ്റ്നേറ്റൽ ഡിപ്രഷന് ചാൻസ് കുറവാണ്, ഡയബറ്റീസിനുള്ള ചാൻസ് കുറവാണ്. ആൻഡ് ഓവർ ലോങ് ടൈം ഈ ബ്രസ്റ്റ് ഫീഡിംഗ് നടത്തിയിട്ടുള്ള അമ്മമാർക്കാണ് ബ്രസ്റ്റ് ക്യാൻസർ, ഓവേറിയൻ ക്യാൻസർ അതിനൊക്കെ ചാൻസസ് കുറവാണ്. കമ്പയർ ടു ഈ ബോട്ടിൽ ഫീഡിംഗ് നടത്തിയിട്ടുള്ള അമ്മമാർക്കാണ് കൂടുതൽ ഈ ബ്രസ്റ്റ് ക്യാൻസറും ഓവേറിയൻ ക്യാൻസറും ഒക്കെ കൂടുതൽ. ഇത് അമ്മമാരുടെ ഹെൽത്തിനും പ്രൊട്ടക്റ്റീവ് ആണ്. കൂടാതെ പലർക്കും അത് മെത്തേഡ് ഓഫ് കോൺട്രസെപ്ഷൻ ആണ്. നമ്മൾ എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡ് ചെയ്യുകയാണെങ്കിൽ 6 മാസം വരെ 98% സക്സസ് ആണ് കോൺട്രസെപ്ഷൻ. അതൊക്കെ പിന്നെ വെയിറ്റ് ലോസിനും നല്ലതാണ്. അപ്പൊ അമ്മമാർക്കും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഇതുകൊണ്ട്.
ഓക്കെ, തീർച്ചയായിട്ടും. എന്തായാലും ഇത്രയും കാര്യങ്ങൾ SBS മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി, ഡോക്ടർ പ്രിംന കെന്നത്ത്.
താങ്ക് യു സെൽവി.
ടെൽ അസ് വാട്ട് യു തിങ്ക്. ലൈക്ക് അസ് ഓൺ ഫേസ്ബുക്ക് ഓർ ഫോളോ അസ് ഓൺ ട്വിറ്റർ.